2020 ജൂലൈ 5 ഞായർ, വാരാന്ത്യ കൗമുദി 3 പേജിൽ നിന്ന്. അപ്പയായിരുന്നു ഞങ്ങളുടെ സംഗീതം. കേരള സൈഗൾ എന്നറിയപ്പെട്ട പാപ്പുക്കുട്ടി ഭാഗവതരുടെ ഓർമ്മകളുമായി ഗായികയായ മകൾ സെൽമ ജോർജ്. ഫീച്ചർ തയ്യാറാക്കിയത് പ്രസന്ന. കേരള സൈഗൾ എന്ന പേരിലുണ്ടായിരുന്നു മലയാളത്തിന് പാപ്പുക്കുട്ടി ഭാഗവതരോടുള്ള കടപ്പാട് മുഴുവൻ. ജീവിതത്തിൽ എന്നെന്നും സ്നേഹ സാന്നിധ്യമായിരുന്ന പ്രിയപ്പെട്ട പപ്പയെക്കുറിച്ച് ഓർക്കുകയാണ് മകളും ഗായികയുമായ സെൽമ ജോർജ്. ഞങ്ങളെ വിട്ടുപോകുമ്പോൾ 107 വയസ്സായിരുന്നു അപ്പയ്ക്ക്. ഇനിയുമേറെക്കാലം എനിക്ക് താങ്ങായി തണലായി അപ്പയുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നെ ലോകമറിയുന്ന ഗായികയാക്കണമെന്ന് ആഗ്രഹിച്ച അപ്പ സ്കൂൾ കലോത്സവങ്ങളിലും ഗാനമേളാവേദികളിലും പാടിക്കഴിഞ്ഞ് സ്റ്റേജിൽ നിന്നിറങ്ങി വരുമ്പോൾ ആരുടെ മകളെന്ന ചോദ്യത്തിന് പാപ്പുക്കുട്ടി ഭഗവതർ എന്ന മറുപടി നൽകുമ്പോൾ ആളുകളുടെ കണ്ണിൽ തെളിഞ്ഞ ആരാധനയിൽ നിന്നാണ് അപ്പയുടെ വലിപ്പം ആദ്യമായി തിരിച്ചറിഞ്ഞത്. നാടക സിനിമാ നടനായ അപ്പന്റെ ബലത്തിൽ കൂട്ടുകാർക്കിടയിൽ ഞങ്ങൾ 5 മക്കളും താരങ്ങളായി വിലസി, സെൽമ ഓർമ്മകളിലൂടെ സഞ്ചരിച്ചു. അപ്പയുടെ ഒരേയൊരു നാടകമാണ് എന്റെ ഓർമ്മയിലുള്ളത്. പി ജെ ചെറിയാന്റെ മിശിഹാ ചരിത്രം എന്ന നാടകത്തിൽ സ്നാപക യോഹന്നാന്റെ റോളാണ് അപ്പ അവതരിപ്പിച്ചത്. അതിൽ സ്നാപക യോഹന്നാന്റെ തലവെട്ടി പാത്രത്തിൽ വയ്ക്കുന്ന രംഗം കണ്ട് എന്റെ അപ്പയെ കൊല്ലല്ലേ എന്ന് ഉറക്കി ഞാൻ നിലവിളിച്ചു. നാടകം കഴിഞ്ഞ് സ്റ്റേജിന് പിന്നിൽ പോയി അപ്പയെ കണ്ട ശേഷമാണ് ഞാൻ കരച്ചിൽ അവസാനിപ്പിച്ചത്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അപ്പ അധിക സമയവും വീട്ടിലുണ്ടായിരുന്നില്ല. അന്ന് അദ്ദേഹം കഥാപ്രസംഗവുമായി രാജ്യം മുഴുവൻ ചുറ്റി നടക്കുന്ന സമയമാണ്. ആൾ വീട്ടിലുണ്ടെങ്കിൽ ആകെ ആഘോഷമാണ്. അഭിനയകാലത്തെ രസകരമായ സംഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പയുണ്ടെങ്കിൽ വീട്ടിൽ അതിഥികളുടെ തിരക്കാവും. മാതാവിന്റെ വണക്കമാസ പെരുന്നാളിനും മറ്റും വീട് ഗാനമേള വേദിയായി മാറും. ഓർക്കസ്ട്രയുടെ അകമ്പടിയോടെ കുടുംബം ഒന്നടങ്കം ഗാനമേള അവതരിപ്പിക്കും. ക്രിസ്മസിന് വൈപ്പിൻ തെക്കൻ മാലിപ്പുറത്തെ വീട്ടിൽ നക്ഷത്രങ്ങൾ തെളിയും. നക്ഷത്രങ്ങൾ ഉണ്ടാക്കുന്നതിനായി അദ്ദേഹം മക്കൾക്കൊപ്പം ചേരും. അമ്മ അച്ചടക്കത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും അനുവദിച്ചിരുന്നില്ല. എന്നാൽ നേരെ തിരിച്ചായിരുന്നു അപ്പയുടെ സ്വഭാവം. അദ്ദേഹം വളരെ സോഷ്യലായിരുന്നു. മക്കൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിത്തരുന്ന, രണ്ട് പെൺമക്കളോടും യാതൊരു വേർതിരിവും കാണിക്കാത്ത അപ്പ. പെണ്ണുങ്ങൾ അടുക്കളയിൽ ഒതുങ്ങണമെന്ന നാട്ടുനടപ്പ് അവഗണിച്ച് വീട്ടിൽ വരുന്ന അതിഥികൾക്ക് ഞങ്ങളെ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തി. അക്കാലത്ത് വൈപ്പിൻ ഒരു ഉൾപ്രദേശമാണ്. അവിടെ ഏറ്റവും പുതിയ മോഡേൺ വേഷങ്ങൾ ഇറക്കുന്നത് ഞാനാണ്. ഓരോ വേഷങ്ങളും കാണുമ്പോൾ അമ്മ ശുണ്ടി പിടിക്കും. പക്ഷെ ഡ്രസ് വൾഗറല്ല, നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പ എന്റെ പക്ഷം ചേരും. മദ്രാസിൽ നിന്ന് സിനിമാഭിനയം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വസ്ത്രങ്ങളും മാലയും വളയും കമ്മലും കൊണ്ടുവരും. 2 വയസ്സുള്ളപ്പോൾ തന്നെ ഞാൻ നന്നായി പാടുമായിരുന്നെന്ന് അപ്പയും അമ്മച്ചിയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർ നാടകാഭിനയത്തിന് പോകുമ്പോൾ കുഞ്ഞിലെ മുതൽ എന്നെയും ഒപ്പം കൂട്ടിയിരുന്നു. അന്ന് മാവേലിക്കര പൊന്നമ്മയെ പോലെയുള്ള വലിയ നടിമാരൊക്കെ എന്നെ കൊണ്ട് പാടിപ്പിക്കും. ഇവൾ വലിയ ഗായികയാകുമെന്ന് അനുഗ്രഹിക്കും. ഞങ്ങൾ എല്ലാവരും നന്നായി പാടുമെങ്കിലും സംഗീതത്തോട് എനിക്ക് പ്രത്യേക അഭിരുചിയുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ വീട്ടുകാർ എന്നെ പാട്ട് പഠിപ്പിക്കുന്നതിനായി പ്രത്യേക ഏർപ്പാടുകൾ ചെയ്തു. ഗുരുകുല രീതിയിലായിരുന്നു വിദ്യാഭ്യാസം. പരമദാസ് എന്ന ആശാൻ വീട്ടിൽ താമസിച്ചാണ് പഠിപ്പിച്ചത്. വെളുപ്പിനെ 4 സാധകം തുടങ്ങും. പങ്കെടുത്ത മത്സരങ്ങളിലെല്ലാം ഞാൻ 1st സ്ഥാനക്കാരിയായി. 12 വയസ്സ് മുതൽ ഗാനമേളകളിൽ പങ്കെടുത്തു തുടങ്ങി. 17 വർഷത്തോളം കർണാടക സംഗീതം പഠിച്ചു. തൃപ്പൂണിത്തുറ RLV കോളേജിലായിരുന്നു പഠനം. ഞാൻ ലോകമറിയുന്ന പാട്ടുകാരിയാകുമെന്ന് അപ്പയും അമ്മച്ചിയും സ്വപ്നം കണ്ടു. പിന്നണി ഗായികയാകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതിനിടെ വിവാഹാലോചനകൾ വന്നു തുടങ്ങി. വിവാഹശേഷം പാടാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ യുവാക്കളെയെല്ലാം ഞാൻ നിഷ്കരണം ഒഴിവാക്കി. അപ്പയും വിവാഹത്തിനായി എന്നെ നിർബന്ധിച്ചില്ല. പിന്നീട് എന്നെ പാട്ടുകാരിയാക്കാൻ വേണ്ടി മാത്രം കുടുംബം മദ്രാസിലേക്ക് താമസം മാറ്റി. സംഗീത സംവിധായകൻ ജി ദേവരാജനെ കാണാൻ പോയപ്പോൾ അപ്പയും കൂടെ വന്നു. മുൻകോപക്കാരനായ മാഷ് പ്രത്യേക സ്വഭാവക്കാരനാണ്. എന്നെ കൊണ്ട് 25 പാട്ടുകൾ പാടിപ്പിച്ചു. ദേവി കന്യാകുമാരി എന്ന ചിത്രത്തിൽ ജഗദീശ്വര എന്ന ഗാനം ആലപിക്കാൻ അവസരവും തന്നു. തുടർന്ന് ധാരാളം അവസരങ്ങൾ വന്നു തുടങ്ങി. ഇതിനിടെ ഗാനമേളകളും അവതരിപ്പിച്ചു. ഹിന്ദി ഗാനങ്ങളാണ് ഞാൻ അധികവും പാടിയിരുന്നത്. അക്കാലത്താണ് സംവിധായകൻ KG ജോർജിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ സ്വപ്നാടനം കഴിഞ്ഞ സമയമാണ്. അതിൽ ഗാനങ്ങളുണ്ടായിരുന്നില്ല. 2 മാസം കഴിഞ്ഞപ്പോൾ ജോർജ് കല്യാണാലോചനയുമായി വീട്ടിലെത്തി. വിവാഹം കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ സംഗീത ജീവിതം തുടരാമെന്ന പ്രതീക്ഷയിൽ അപ്പ അനുകൂലിച്ചു. സംഗീതരംഗം ഒരിക്കലും ഉപേക്ഷിക്കരുതെന്ന നിബന്ധനയോടെയാണ് അദ്ദേഹം എന്നെ വിവാഹ ജീവിതത്തിലേക്ക് അയച്ചത്. ഉൾക്കടലിലെ ശരദിന്ദു മലർദീപ നാളം നീട്ടി എന്ന ഗാനം നിരവധി അവാർഡുകൾ നേടിത്തന്നപ്പോൾ അപ്പയ്ക്കും അമ്മച്ചയ്ക്കും സന്തോഷമായി. 45 ചലച്ചിത്ര ഗാനങ്ങളാണ് ഞാൻ ഇതുവരെ പാടിയത്. പിന്നീട് മക്കളുടെ ജനനത്തോടെ ഞാൻ പിന്നണി ഗാനമേഖലയിൽ നിന്ന് പിന്മാറിയപ്പോൾ എന്നേക്കാൾ ഏറെ സങ്കടപ്പെട്ടത് അപ്പയും അമ്മയുമാണ്. എന്നാലും നീ സംഗീതത്തെ കൈവിട്ടുവല്ലേ എന്ന് ഓരോ തവണയും എന്നെ കാണുമ്പോൾ അപ്പ നിരാശപ്പെട്ടു. അപ്പോഴെല്ലാം ശരദിന്ദു എന്ന ഒരു പാട്ട് തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചില്ലേ, ബാക്കിയെല്ലാം എന്റെ തലയിലെടുത്താണെന്ന് പറഞ്ഞ് ഞാൻ അപ്പയെ ആശ്വസിപ്പിക്കും. 100 തുടർന്ന സംഗീത തപസ്യ. മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന സിനിമയിലെ എന്റെ അടുക്കൽ വന്നടുക്കും പെമ്പിറന്നോരെ എന്ന പാട്ടിലൂടെ 100 വയസ്സിൽ അപ്പ ഗായകനായി. റോഷൻ ആൻഡ്രൂസിന്റെ മുംബൈ പോലീസ് എന്ന ചിത്രത്തിലൂടെ അഭിനയത്തിൽ തിളങ്ങി. 6 വർഷം മുമ്പ് വൈപ്പിനിൽ നിന്ന് ഫോർട്ട് കൊച്ചി പെരുമ്പടപ്പിലേക്ക് താമസം മാറി. മകന്റെ കുടുംബത്തോടൊപ്പമായിരുന്നു താമസം. 100 വയസ്സ് കഴിഞ്ഞിട്ടും ബസ്സിലും ബോട്ടിലും കയറി വൈപ്പിൻ കരയിലെത്തി ശിഷ്യരെ സംഗീതം പഠിപ്പിച്ചു. എന്നാൽ 2 വർഷം മുമ്പ് അമ്മച്ചി മരിച്ചതോടെ അപ്പ മാനസികമായി തളർന്നു. പുറത്തേക്കധികം ഇറങ്ങാതെയായി. ക്ലാസുകൾ അവസാനിപ്പിച്ചു. കഴിഞ്ഞ മാർച്ച് 29 അപ്പയുടെ 107-ാം പിറന്നാളായിരുന്നു. ലോക്ഡൗൺ ആയതിനാൽ ആഘോഷങ്ങൾ ഉണ്ടായില്ല. ഇനിയും നീണ്ട ആയുസ് ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത്രയൊന്നും ജീവിക്കേണ്ട എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അവസാനം വരെ ഓർമ്മയ്ക്ക് തെല്ലും മങ്ങലുണ്ടായിട്ടില്ല. ടിവി പരിപാടികളായിരുന്നു പ്രധാന ദൗർബല്യം. സംഗീത റിയാലിറ്റി ഷോകളെല്ലാം മുടങ്ങാതെ കാണും. അമ്മച്ചി വച്ചിരുന്നതുപോലെ തിരുവല്ല സ്റ്റൈലിലുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച മട്ടൻ കറി, കുടംപുളിയിട്ട മീൻകറി, മാങ്ങ അച്ചാർ, ഉണക്കച്ചെമ്മീൻ ചമ്മന്തി തുടങ്ങിയ ഇഷ്ടവിഭവങ്ങൾ എല്ലാ ആഴ്ചയിലും ഞാൻ അദ്ദേഹത്തിന് എത്തിച്ചുകൊടുത്തിരുന്നു. വീഴുമോ എന്ന പേടിയുണ്ട്. എനിക്ക് വേറെ ഒരു ആരോഗ്യവും പ്രശ്നവുമില്ലെന്ന് അവസാന കാലം വരെ അദ്ദേഹം മക്കളോട് പറയുമായിരുന്നു. വീടിനുള്ളിൽ വടികുത്തി പിടിച്ചാണ് നടന്നിരുന്നത്. സ്വന്തം കാര്യങ്ങൾക്ക് ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഏതു പ്രായത്തിലാണെങ്കിലും രക്ഷിതാക്കളുടെ മരണം മക്കളെ അനാഥരാക്കുമെന്ന യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ.